ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്റെ ഭാരം നിന്റെ അര മുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തിങ്കിലും അസ്തമാനത്തിങ്കിലുമുള്ള ഞാൻ യഹോവയാകുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർത്തിൽ വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തെങ്കിലും അസ്തമനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് അറിയേണ്ടത് തന്നെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ, രക്ഷപിളിയേണ്ടതിനെ ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയായ ഞാൻ അത് സൃഷ്ടി നിലത്തിലെ കുലനുറുക്കുകളുടെ ഇടയിൽ ഒരു കുലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചതിനോട് തർക്കിക്കുന്നവൻ, അയ്യോ കഷ്ടം. മനയുന്നവനോട് കളിമണ്ണ നീ എന്തുണ്ടാക്കുന്നുവെന്നും കൈപ്പണി അവന് കൈയില്ല എന്നും പറയുമോ? അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്തെന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്തെന്നും പറയുന്നു അയ്യോ കഷ്ടം. പറയുന്നവന് അയ്യോ കഷ്ടം. ഇസ്രയേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചതിനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ. എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ തിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഞാൻ നീതി അവനെ ഉണർത്തിയിരിക്കുന്നു, അവന്റെ വഴികളെയൊക്കെയും ഞാൻ നിരപ്പാക്കും. അവൻ എന്റെ നഗരം പണിയും വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എന്റെ പ്രവാസികളെ വിട്ടയക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രയേലിന്റെ അഭിമാന ബലവും കൂശിന്റെ വ്യാപാര ലാഭവും ദീർഘായന്മാരായ സെബയരും നിന്റെ അടുക്കൽ കടന്നുവന്ന് നിനക്ക് നിന്റെ കൈവശം ആവും. അവർ നിന്റെ പിന്നാലെ നടക്കും, ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും. അവർ നിന്നെ വണങ്ങി, നിന്റെ മധ്യ മാത്രമേ ദൈവമുള്ളൂ. ഞാൻ അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കും. ഇസ്രയേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവം ആകുന്നു സത്യം. അവർ എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകും. ഇസ്രയേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു നാളും ലജ്ജിക്കയില്ല, അമ്പരന്ന് പോവുകയുമില്ല. ആകാശത്തെ സൃഷ്ടിച്ച ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. യഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിപ്പിനത്ര അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനും ഇല്ല. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പിക്കുന്ന എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. യഹോവയായി ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളത് പ്രസ്താവിക്കുന്നു. നിങ്ങൾ കൂടി വരികയും വ്യാധികളിൽ വെച്ച് തെറ്റിയൊഴിഞ്ഞവരെ ഒന്നിച്ചു അടുത്തു വരികയും വിഗ്രഹമായ ഒരു മരമെടുത്തും കൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. നിങ്ങൾ പ്രസ്താവിച്ചു കാണിച്ചു തരികയും അവർ ഭൂമി ആലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ആര്? യഹോവയായ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവും ഇല്ല. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ഗോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് ചെല്ലാത്തവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. ഗോവയിൽ ശ്രീ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകയും ബാധിക്കുമോർ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. യെതുവേലിന്റെ മകനായി യോവേലിനുണ്ട് അരുളപ്പാട്, യഹോവയുടെ അരുളപ്പാട്, മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വീട്ടിൽ തിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ ഉണർന്ന് കരവീൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കാൻ മുറയിടുവീൻ. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. അതിൽ വെച്ച സിംഹത്തിന്റെ പല്ല് സിംഹിയുടെ മണപ്പല്ല് അതിനുണ്ട്. അത് എന്റെ മുമ്പിൽ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്യവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അതിനെ മുഴുവനും തോലൊടിച്ച് എറിഞ്ഞു കളഞ്ഞു. അതിന്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു. യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ഏറ്റെടുത്തിരിക്കുന്ന കന്യകയെ പോലെ വിലപിക്കുന്നു. യുവജന ഭോജനയാകും പാനീയയാകും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷക്കാരനായ വീരന്മാർ ദുഃഖിക്കുന്നു. വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീന് പറ്റിയിരിക്കുന്നു. കൃഷിക്കാരെ ലഭിക്കുകയും മുന്തിരി തോട്ടക്കാരെ കോതമ്പിനെയും ഏവത്തിനെയും ചൊല്ലി മുറയിടുകയും വയലിലെ വിളവ് നശിച്ചു പോയല്ലോ. മുന്തിരിവള്ളി വാടി അതിവൃക്ഷം ഉണങ്ങി. മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദ മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയല്ലോ. പുരോഹിതന്മാരെ ഏറ്റെടുത്ത് വിലപിപ്പീം, യാഗപീഠത്തിന്റെ ശുശ്രൂഷന്മാരെ മുറയിടുവീം. എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷന്മാരെ പോലെയാകും പാനീയയാകും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് ഏറ്റെടുത്ത് രാത്രി കഴിച്ചു കൂട്ടുകയും ഒരു ഉപവാസ ദിവസം നിയമിപ്പീം, സഭായോഗം വിളിപ്പീം. മൂപ്പന്മാരെയും ദേശത്തിലെ സ്വയം നിവാസികളെയും ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുകയും യഹോവയോട് നിലവിളിപ്പീം. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും മറ്റുപോയല്ലോ. ചീത്തുകുട്ട് കട്ടുകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. ധാന്യം കഴിഞ്ഞുപോയിരിക്കാൽ പാണ്ഡ്യശാല ശൂന്യമായി. കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. മൃഗങ്ങൾ എത്ര ഇറങ്ങുന്നു. കന്നുകാലികൾ മേച്ചിലില്ലായകൊണ്ട് ബുദ്ധിമുട്ടുന്നു. ആടുകൾ ദണ്ണ അനുഭവിക്കുന്നു. യഹോവയോട് ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ, തീക്കും പറമ്പിലെ വൃക്ഷങ്ങൾ എല്ലാം ജ്വാലയ്ക്കും ഇരയായി തീർന്നുവല്ലോ. നീർത്തോടുകൾ വറ്റിപ്പോവുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്ക് ഇരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴക്കുന്നു. പറക്കുമോ? ചാപ്റ്റർ 2. സിയോനിൽ കാഹളം ഊതുകയും എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിക്കുകയും യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സഹനിവാസികൾ നടുങ്ങി പോകട്ടെ. ഇരുളും അന്ധകാരവുമുള്ള ഒരു ദിവസം, മേഘവും കൂരിട്ടുമുള്ള ഒരു ദിവസം തന്നെ. പർവ്വതങ്ങൾ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ വലിപ്പവും ബലവുമുള്ള ഒരു ജാതി അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല. ഇനി മേലാൽ തലമുറയായുള്ള ആണ്ടുകോളുകളും ഉണ്ടാകുകയില്ല. അവരുടെ മുമ്പിൽ തീ കത്തുന്നു, അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ ദേശം ഏതൻ തോട്ടം പോലെയാകുന്നു. അവരുടെ പെറുകിലോ ശൂന്യമായുള്ള മരുഭൂമി അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോവുകയില്ല. അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ, അവർ കുതിരസേവരെ പോലെ ഓടുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴുക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നിജാല താളടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിലനിൽക്കുന്ന ശക്തിയുള്ള പടവജനം പോലെയും തന്നെ. അവരുടെ മുമ്പിൽ ജാതികൾ നടുങ്ങുന്നു, സകല മുഖങ്ങളും വിളറിപ്പോകുന്നു. അവർ വീരന്മാരെ പോലെ ഓടുന്നു, യോദ്ധാക്കളെ പോലെ മതിൽ കയറുന്നു. അവർ പാകവിട്ട് മാറാതെ താണ്ടാന്റെ വഴിയിൽ നടക്കുന്നു. അവർ തമ്മിൽ തിക്കാതെ താണ്ടാന്റെ പാതയിൽ നേരെ നടക്കുന്നു. അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു. അവർ പട്ടണത്തിൽ ചാടിക്കിടക്കുന്നു, മതിലിന്മേൽ ഓടുന്നു, വീട്ടുകളിന്മേൽ കയറുന്നു, കള്ളനെ പോലെ കിളിപാതകളിൽ കൂടി കിടക്കുന്നു. അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. യഹോവ തന്റെ സൈന്യത്തിൽ നിന്ന് മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ പതനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. അത് സഹിക്കാവുന്നവൻ ആര്? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും ഇല്ലാപത്തോടും കൂടെ ചെങ്കിലേക്ക് തിരികെയും നീ യഹോവയുടെ അരുളപ്പാട്, വസ്ത്രങ്ങളെ എല്ലാ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരികെയും അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദിച്ചു, തനിക്ക് ഭോജനയാകും പനിയാകും ഉള്ള ഒരു അനുഗ്രഹം വെച്ചേക്കേ ഇല്ലയോ? ആർക്കറിയാം, സിയോനിൽ കാഹളം ഊതുകയും ഒരു ഉപവാസം നിയമിപ്പിയും സഭായോഗം വിളിപ്പിയും ജനത്തെ കൂട്ടിവരുത്തുകയും സഭയെ വിശദീകരിപ്പിയും മൂപ്പന്മാരെ കൂട്ടിവരുത്തുകയും പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുകയും മണവാളൻ മണവറയും മണവാട്ടി ഉള്ളവരെയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ ഭൂമത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞും കൊണ്ട് യഹോവയും ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാരിവാൻ തക്കൊണ്ട് നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുതേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. അങ്ങനെ യഹോവാദന ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു, തനജനത്തെ ആദരിച്ചു. യഹോവാദന ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് മാന്യവും ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാനീ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. വടക്ക് നിങ്ങളുടെ ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയെ കിഴക്ക് കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറെ കടലിലും ഇട്ട് കളയും. അവൻ വമ്പ് കാട്ടിയിരിക്കുന്ന ഇരിക്കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം നാറ്റം കയറുകയും ചെയ്യും. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം. യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു. അതിവൃക്ഷവും അതിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിയും. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുന്മഴ തരുന്നു. അവൻ മുൻപേ പോൽ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ നിറഞ്ഞ എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വിട്ടുക്കിളിയും വിട്ടിലും തുള്ളനും വലച്ചപ്പുഴും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾക്ക് വേണ്ടുവോളം ഇന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജിച്ചു പോകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിൽ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജിച്ചു പോകുകയുമില്ല. അതിന്റെ ശേഷമോ ഞാൻ സകലജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും മത്സരങ്ങളെ കാണിക്കും. രക്തവും തീയും പോത്തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യനിരുളായ ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിതാരണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിച്ചപേക്ഷ യഹോവ വിളിപ്പാനുള്ള അവരും ഉണ്ടാകും. ചാപ്റ്റർ 3. ഞാൻ യഹൂദയെയും യെരുശലേമിന്റെയും സന്തതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിൽ ഞാൻ സകല നിവാസികളെയും കൂട്ടി യഹോ ശാഫാത്ത് താഴെപടികൾ ചെല്ലുമാറാക്കുകയും എന്റെ ജനനിമിത്തവും എന്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ യാതുകളിടയിൽ ചിതറിച്ചു എന്റെ ദേശത്തെ വിഭാവിച്ചു കളഞ്ഞല്ലോ. അവർ ജനത്തിന് ചീറ്റിട്ട് ഒരു ബാലനെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു. തോരും സിദോനും സ്ഥലപരിസര പ്രദേശങ്ങളുമായുള്ളവരെ, നിങ്ങൾക്ക് എന്നോട് ഒരാൾ എനിക്ക് പകരം ചെയ്യുമോ? എന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ? അല്ല, നിങ്ങൾ എന്നോട് പകരം ചെയ്യുന്നു എങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും. നിങ്ങൾ എന്റെ വെള്ളിയും പൊന്നും എടുത്ത് എന്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദനെയും യെരുശലേമിനെയും അവരുടെ അതിശയങ്ങളിലും ദൂരത്തകറ്റി വേണ്ടക്കോണം നിങ്ങൾ അവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞടുത്ത് നിന്ന് ഞാനവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദന്മാർക്ക് വിറ്റുകളയും. അവർ അവരെ ദൂരത്തുള്ള വ്യാധിയായ ശേബായർക്ക് വിറ്റുകളയും. യഹോവ അത് അരുളി ചെയ്തിരിക്കുന്നു. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുകയും വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുകയും വീരന്മാരെ ഉദ്യോഗിപ്പിക്കുകയും സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. നിങ്ങളുടെ കൊഴുക്കളെ വാളികളായും വാക്കത്തികളെ കുണ്ടങ്ങളായും അടിപ്പിയും ദുർബലൻ തന്നെ താൻ വീരനായി മതിക്കട്ടെ. ചുറ്റു ഉള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുകയും യഹോവയെ അവിടെയൊക്കെ എന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം എന്തതിനെ ഇരിക്കും. അരിവാൾ ഇടുകയും കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. വന്ന് ചവിട്ടുകയും ചക്ക് നിറഞ്ഞിരിക്കുന്നു. തൊട്ടുക കവിഞ്ഞിരിക്കുന്നു. അവരുടെ ദുഷ്ടത വലുതല്ലു. വിധിയുടെ താഴ്വര അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു. വിധിയുടെ താഴ്വരത്തിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു. നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയില്ല. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു. യെരുശലേമിൽ നിന്ന് തന്റെ നാദം കീർത്തിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും. അങ്ങനെ എന്റെ വിശുദ്ധന്മാർ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരുശലേം നിശ്ചിതമായിരിക്കും. അന്റെ ആദ്യക്കാരൻ അതിൽ കൂടി കടക്കയുമില്ല. അന്നാളിൽ പർവ്വതങ്ങൾ പൊതുവീഞ്ഞു പോയിരിക്കും. കുന്നുകൾ പാൽ ഒഴുക്കും. യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്നൊരു ഉറവ് പുറപ്പെട്ടു. സിറ്റിയും താഴ്വരയെ നനയ്ക്കും. യഹൂദാദേശത്ത് നിന്ന് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ഏതുവായി മിശ്രയും ശൂന്യമായി തീരുകയും ഏതോ നിർജ്ജന ഭൂമിയായി ഭവിക്കുകയും ചെയ്യും. യഹൂദയ്ക്കോ സകല കാലത്തേക്കും യെരുശലേമിന് തലമുറ തലമുറയോടോ നിവാസികൾ ഉണ്ടാകും. ഞാൻ പൂക്കിട്ടല്ലാത്ത അവരുടെ രക്തഭാഗവും ഞാൻ പൂക്കും. യഹോവാസിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. വാറയ്ക്കുമോർ 1 കൊരിന്ത്യർ 11 ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ നിറങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവും പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകലജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാണ്ടൊക്കെ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ എഴുതുമില്ല. എനിക്ക് ഒഴിവെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. ചീർക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ദേഷ്യപ്പെടുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. അനീതി സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം പ്രത്യാശിക്കുന്നു. എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. ഭാഷാപരമോ അത് നിന്നുപോകും. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു. അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. ശിശുവിനെ പോലെ ചിന്തിച്ചു. ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണടിയിൽ കടമഴിയായി കാണുന്നു. അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു. അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയുന്നു. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ബാറക്കുമോർ 2 കൊരിന്ത്യർ 5 കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകാൻ അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ഘനദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ നിരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം. അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ഇവനാൽ നീങ്ങിപ്പോകേണ്ടതിന് നീവേ ഉടുപ്പനുഷിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരമെന്നു. അതിനായി ഞങ്ങളെ ഒരിക്കൽ ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകർന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാൽ എല്ലാ വിശ്വാസത്താലും ഞങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാവിലും തീയതാവിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ടേ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ആശിക്കുന്നു ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെ കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വികസനമാരെന്ന് വരികയിൽ ദൈവത്തിനും സുബോധമുള്ളവരെന്ന് വരികയിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കുന്നതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഒന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തു തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരനിൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാവതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുകയെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പറയ്ക്കുമോ? യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എന്റെ അസ്ഥിയിൽ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനെ ഒറ്റന്നും ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവയെ എത്രത്തോളം? യഹോവയെ തിരിഞ്ഞ എന്റെ പ്രാണനെ വിടുവിക്കണമേ. നിന്റെ കാരണ നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിനെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആരും നിനക്ക് സ്തോത്രം ചെയ്യും. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എന്റെ സകല വൈദ്യങ്ങളും ഇതുവായി ക്ഷീണിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും എന്നെ വിട്ടു പോവുകയും യഹോവയുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവയുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവയുടെ പ്രാർത്ഥന കൈക്കൊള്ളും. എന്റെ ശത്രുക്കളെ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും. അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നിന്ന് ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിലെ നീക്കം വസിക്കും. നിന്റെ ചെറുവിനറിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ നീ എന്റെ നേർച്ചകളെ കേട്ടു. നിന്റെ ഗ്രാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. നീ രാജാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കും. അവന്റെ സമ്മതിശ്രമം തലമുറയോളം ഇരിക്കും. അവൻ എന്നേക്കും ദിവസങ്ങളിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തയും കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തീരുമാനത്തെ എന്നേക്കും കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. വരയ്ക്കുമോർ 62. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവൻ്റെ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവർ പൂസ്റ്റും ഇഷ്ടപ്പെടുന്നു. വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശവിക്കുന്നു. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി നോക്കി മൗനമായിരിക്കാം. എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സംഗീതവും ദൈവത്തിങ്കിലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിയും. നിങ്ങളുടെ അവന്റെ മുമ്പിൽ പകരുകയും. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യ ജനവും ശ്വാസവും ശ്രേഷ്ഠജനവും ഫൂഷ്കും അത്രേ. തുലാസിനെ തട്ടിലവർ പൊങ്ങിപ്പോകും. അവർ ആകപ്പാടെ ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. തീരണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന ദൈവം ഒരിക്കലും ചെയ്തു. ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു. നീ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. 63. ദൈവമേ, നീ എന്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തിന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അവരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ തന്നെ വാഴ്ത്തും. എന്റെ നാമം ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രി കാലങ്ങളിൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനിലെ മജ്ജയും മേധസ് കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായു സന്തോഷമുള്ള വിവരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലസകൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം ആശ്രിതനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിന്റെ ശക്തി കേൾപ്പിക്കും. കുറുനരികൾക്ക് അവർ ഇരയായിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നതിനെല്ലാം പുകഴും. എങ്കിലും ഫുഷ് പറയുന്നത് അടഞ്ഞു പോകും. യഹോവയെ സ്തുതിയിലെ സ്തുതിനൊക്കെ യോഗ്യമാകുന്നു. ബാലകുമാർ.
പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി. ആദ്യ മുതൽ നീക്കം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവിനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിയിരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് ഭദ്രാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച കൂടും നാം നടത്തി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മെ തന്നെ ശുദ്ധീകരിക്കപ്പെടുവാനും കർത്തൃകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ആത്മീക പ്രയാണത്തിൽ ചൂട് പഴയ്ക്കാതെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമ്മളെ നിരന്തരം ബലമുള്ള കരങ്ങളിൽ കാക്കുന്ന ദൈവത്തെ നമുക്ക് സർവശക്തിയോടെ സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കൊടുക്കുകയും ഇത് നേതൃത്വം ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക വന്നിയ മാമനച്ചൻ, വി സി വർഗീസച്ചൻ, വന്നിയ ബിജോയിയച്ചൻ, ദൂരശാരയുമായി സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സന്നിയമാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹപ്രദമാകുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 266-ാമത്തെ ഗീതം ദൈവം ഭാവ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 266-ാമത്തെ ഗീതം.
വാഷുനാഥ വാ സ്നേഹനാഥ ആയൻ ഹൃദയം പിടിയിടും സ്നേഹമേനി വാ വാഷുനാഥ നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. വാവായേശുനാഥ പാതിലില്ലിതു പോ, വാതിലില്ലിതു പോ, നീയൊഴിഞ്ഞുള്ളോരാനന്ദം എന്തിച്ചിട. വാവായേശുനാഥ പൂക്കൾക്കില്ല പ്രഭ, തേൻ മധുരമല്ല, നീ വരും പോലെന്താനന്ദം വർണ്യമല്ല. വാവായേശുനാഥ വേണ്ട പോകരുതേ, നാഥ നിൽക്കണമേ, തീർത്തുകൊള്ള ഞാൻ നല്ലൊരു പൂമണ്ഡപം. വാവായേശുനാഥ ആദി ചേരുകിലും വ്യാധി നോവുകിലും നീ അരികിലെന്നെ എനിക്കാശ്വാസമേ. വാവായേശുനാഥ, വാവായേശുനാഥ, വാവാ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവായേശുനാഥ.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വേണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വേണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുഷുളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈശോയിലേക്ക് ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനെയ മൂർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവനമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വഴിയാത്ര ചെയ്യുമ്പോൾ ഞങ്ങളിൽ ഭരിക്കണമേ. ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞങ്ങളെ ഏറ്റുപറയണമേ. ഞങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രക്ഷാകരമായ നിന്റെ സ്ലീപായാൽ ഞങ്ങളെ മറക്കണമേ. ഞങ്ങൾ ലോകത്തിന് കുരിശിക്കപ്പെടുകയും പാപത്തിന് മരിച്ച് കബറടക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് ഭാഗ്യമുള്ള സത്യജീവനാകുന്ന നിന്നിൽ ജീവിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ സർവകൃപകൾക്കും സഹായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുമല്ല എപ്പോഴും എന്നേക്കും ഇടപെടാതെ ജയകരമായ സ്തുതിപ്പുകൾ നിനക്ക് ഞങ്ങൾ കരയറ്റുകയും ചെയ്യുമാറാകണമേ. ആദ്യവും അന്തവുമില്ലാത്ത കർത്താവേ, ഞങ്ങൾ എല്ലായ്പ്പോഴും നിന്റെ തിരുമുമ്പാകെ നിൽപ്പാനും ഞങ്ങളുടെ ആരംഭവും അവസാനവും നിന്നിലായിരിക്കാനും ഞങ്ങൾ കൃപ നൽകണമേ. നിന്നിൽ നിന്ന് ആരംഭവും അവസാനവും ഞങ്ങൾ പ്രാപിക്കണമേ. പ്രഭാതത്തിന്റെ ആരംഭം മുതൽ ദിവസത്തിന്റെ അന്ത്യം വരെ നിന്റെ മുന്തിരിത്തോപ്പിൽ ഞങ്ങൾ വേല ചെയ്യുമാറാകണമേ. ആരംഭത്തിലും അവസാനത്തിലും താല്പര്യമുള്ള വേലക്കാരെ പോലെ നിന്റെ ഭണ്ഡാരപ്പുറയിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണ കൂലി വാങ്ങിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായോവേ, എന്നേക്കും ഞങ്ങൾ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുമാറാകണമേ. ആമീൻ. കർത്താവേ, നീ അതിർത്തി കുറിക്കപ്പെടുവാൻ പാടില്ലാത്തവനായി പ്രകാശങ്ങളുടെ പിതാവാകുന്നു. നിന്നിൽ നിന്നുള്ള മഹൽക്കതിരായ പുത്രൻ സംക്ഷേപിക്കപ്പെടുവാൻ പാടില്ലാത്തവനാകുന്നു. ജീവനുള്ള വിശുദ്ധ രൂഹ അവന്റെ ഉദയത്തിന്റെ ഉഗ്രതയാൽ സകലത്തെയും പ്രകാശിപ്പിക്കുന്നവനാകുന്നു. കർത്താവേ, പ്രഭാതങ്ങൾ ഉദയങ്ങളാൽ നിന്നെ രൂപീകരിക്കുന്നു, പകലുകൾ അവയുടെ ഓട്ടങ്ങളാൽ നിന്നെ പുകഴ്ത്തുന്നു. കർത്താവേ, പ്രഭാതവും പ്രകാശവും പകലും നിന്റേതാകുന്നു. നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, നിന്റെ ശരണത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹമായുള്ളവേ, നിനക്കിന്നും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. പ്രിയക ദൈവത്തിന്റെ വലുതിരുനാമം അധികരിക്കപ്പെടുമാറാകട്ടെ. പുണ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു പ്രഭാതം കൂടെ, പ്രഭാതം കഴിഞ്ഞ മധ്യാനത്തിലേക്ക് ഇടുന്ന ഈ ആമം കർത്തൃസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മളെ തന്നെ പുതുക്കാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. പതിവായി ഓർപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മോടൊപ്പം നമ്മളെ നയിക്കുന്ന പിതാവ് കൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ കർത്താവ് പ്രിയ ശിഷ്യന്മാരോട് അരളി ചെയ്തത്, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. ഒരുപക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ സകല തലമുറകളുടെയും ഏറ്റവും വലിയ പ്രത്യാശ, പ്രതീക്ഷ ആ ദൈവ സാന്നിധ്യ ബോധമാണ്. ദൈവത്തെ വിളിക്കുന്ന ഓരോ മക്കൾക്കും ആ ദൈവ സാന്നിധ്യം പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം പ്രേരണയാകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പലതരത്തിലുള്ള രോഗങ്ങളും മാനസിക സംഘർഷങ്ങളും അപമാനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും വേദപുസ്തക വചനത്തിൽ കൂടി നമ്മൾക്ക് ലഭിക്കുന്ന ദൈവം നമ്മളോട് ശബ്ദിക്കുന്ന സംസാരിക്കുന്ന ആ സാഹചര്യം, എല്ലാ പ്രയാസങ്ങളെയും മറന്ന് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് നൽകുന്ന ആത്മീയ ഹരിത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് വാക്കുകൾക്ക് അതീതമാണ്. ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടോ ബലം കൊണ്ടോ അല്ലെങ്കിൽ ജീവിത വിശുദ്ധി കൊണ്ട് ലഭിക്കുന്നതല്ല, തമ്പുരാന്റെ കരുണയാണെന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും ആ ഒരു പാതയിൽ ശ്രദ്ധയോടെ മുന്നേറുവാൻ തക്കവണ്ണം നമുക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ച ഞാൻ അറിയിച്ചതുപോലെ ദൈവമാതാവിന്റെ നോമ്പ്, 8 ദിവസം നടക്കുന്ന നോമ്പ് ഇങ്ങനെ നമ്മൾ ആചരിക്കുകയാണ്. നാളെ കൊണ്ട് 8-ാം തീയതി നോമ്പ് അവസാനിക്കുകയാണ്. ഒരുപക്ഷെ സാധാരണ എപ്പോഴും പറയുന്ന പോലെ തന്നെ സഭ അനുശാസിച്ചില്ലെങ്കിലും 8 നോമ്പിലെ വിശ്വാസികൾ കാണിക്കുന്ന സമർപ്പണം ഒരുപക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ദൈവശാസ്ത്രങ്ങളെയും ദൈവശാസ്ത്ര വിചിന്തനങ്ങളെയൊക്കെ ശ്രദ്ധിക്കാതെ അതിനപ്പുറം ഒരുപക്ഷെ മാതാവിനോട് കാണിക്കുന്ന സമർപ്പണം അത് ദൈവത്തോടുള്ള ഒരു ഭക്തിയിലുള്ളതാണെങ്കിൽ ഒരുപക്ഷെ അത് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടതാണ്. മാതാവിന്റെ നാമധേയത്തിൽ 8 നോമ്പ് നോക്കുമ്പോൾ മാതാവായതുകൊണ്ടല്ല, മറിച്ച് മാതാവ് ഈശോപുരാനെ പ്രസവിച്ച അമ്മയായതുകൊണ്ട് അങ്ങനൊരു പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയെ ലോകത്തിന് സമ്മാനിക്കുവാൻ തക്കവണ്ണം ഒരുക്കിയ ആ അമ്മയെ തീർച്ചയായിട്ടും ആ ദൈവത്തോടുള്ള ഭക്തിയുടെ ഭാഗമായി നമ്മൾ ഓർക്കുകയും മധ്യസ്ഥ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വർഗത്തിൽ അംഗീകരിക്കപ്പെടും എന്നുള്ളത് സംശയമൊന്നുമില്ല. എന്നാൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട പ്രധാന ശുശ്രൂഷകളെ വിസ്മരിച്ചുകൊണ്ട് അതിനേക്കാൾ വലുതാണ് ഇത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് പൊള്ളയായ ആധ്യാത്മികതയാണ്.
ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് മറിയാമിന്റെ എട്ട് നോമ്പ് ദൈവമാതാവിന്റെ എട്ട് നോമ്പ് നോക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ബോധ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നതാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ദൈവമാതാവിന്റെ മധ്യസ്ഥത വീണ്ടും നമ്മുടെ ഓഗസ്റ്റ് 15 മാതാവിന്റെ വാങ്ങി പെരുന്നാൾ കഴിഞ്ഞു, വീണ്ടും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിൽ കൂടി മാതാവിന്റെ ഒരു ജനന പെരുന്നാൾ എന്നതിനേക്കാൾ ഉപരിയായി മാതാവിന്റെ ഒരു ഓർമ്മ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വ്യക്തിജീവിതത്തെ കൂടുതൽ ആത്മീയമായി പോഷിപ്പിക്കുവാൻ തക്കവണ്ണം നൽകുന്ന ഒരു നിർദ്ദേശങ്ങളായി നമുക്ക് കണക്കാക്കാം. ആ ഒരു തലത്തിൽ മാതാവിന്റെ മധ്യസ്ഥ എല്ലാവർക്കും കാവലായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ജിജി ശൗമലശനാണ്. ഒരു പക്ഷേ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിരന്തരം ഈ ശുശ്രൂഷയിൽ അച്ഛന്റെ ശബ്ദം നമ്മൾ കേൾക്കാറുള്ളതാണ്. നാട്ടിലാണെങ്കിൽ തന്നെയും ഈ പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോഴൊക്കെ ഒരു മടിയും കൂടാതെ തിരക്കുകൾക്കിടയിലും സന്തോഷത്തോടുകൂടി അച്ഛന് ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി അനുഗ്രഹമായിട്ട് ഞാനിതിനെ വിലയിരുത്തുന്നു. ഒരുപക്ഷെ അച്ഛൻ നാട്ടിൽ നിന്ന് പ്രസംഗത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ചിലപ്പം കണക്ഷനൊക്കെ ഇടയ്ക്ക് പോയെന്ന് വരാം എങ്കിൽ തന്നെയും അച്ഛന്റെ ക്ഷമയോടും ശ്രദ്ധയോടും അത് കേട്ടിരിക്കുക. അച്ഛന്റെ ആ നല്ല സാന്നിധ്യത്തിന് ഒരുപാട് സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കാം, അതിനുശേഷം തിരുവചനത്തിന് ധ്യാനം പ്രിയപ്പെട്ട അച്ഛൻ നിർവഹിക്കുന്നതാണ്. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ഒരുപക്ഷെ നമ്മൾ ഈ ഗീതം പാടിപ്പോകുമ്പോൾ ഈ പാട്ടിന്റെ അർത്ഥം നൽകുന്ന അവസ്ഥ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമോന്ന്, ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിവുണ്ടെന്നുള്ള സംശയമാണ്. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ കുരിശിന്റെ പിന്നാലെ അല്ലെങ്കിൽ കുരിശെടുത്തുകൊണ്ട് യാത്ര ചെയ്യുവാനുള്ള ഒരുക്കമുള്ള ഒരു മനസ്സാക്കി നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും ആക്കിയെടുക്കുക, രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഈ സുവിശേഷ ഗീതത്തിൽ കൂടി. അതുകൊണ്ട് ആ ഒരു ഗീതം നമ്മളെ കൂടുതൽ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് കരുത്തേക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 127-ാമത്തെ സുവിശേഷങ്ങളിലെ ഗീതം ഇപ്പോഴ് ദൈവമാക സമർപ്പിക്കുന്നു. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. പാരങ്ങൾ നേരിടുമ്പോ കരങ്ങളാൽ താങ്ങിടുന്നു, ഭാരങ്ങൾ നേരിടുമ്പോൾ കരങ്ങളാൽ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ തീരിയാത്ത മാധുര്യ നല്ല സഹിത. മരണത്തിൻ താഴ്വരെ അതിലുമെന്നെ തീരിയാത്ത മാധുര്യ നല്ല സഹിത. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിച്ചും ഞാനന്ത്യം വരെ. അവനെന്നെ അറിഞ്ഞിടുന്നു, അവനിയിൽ കരുതിയിടുന്നു. അവനെന്നെ അറിഞ്ഞിടുന്നു, അവനിയിൽ കരുതിയിടുന്നു. ആവശ്യ ഭാരങ്ങൾ അണഞ്ഞിടുമ്പോ അവലംബമായിരിക്കവൻ മാത്രമാ. ആവശ്യ ഭാരങ്ങൾ അണഞ്ഞിടുമ്പോ അവലംബമായിരിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനന്മാനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്ക. മാറ്റമില്ലാത്തവനൻ മാനുവൽ
മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്ക കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ തീരണം പാരിലെന്നാ തിരുപാദ സേവയതാ തീരണം പാരിലെന്നാ തിരുപാദ സേവയതാ ചേരും ഞാനോടുവീലൻ പ്രിയൻ അരികൾ അരുമയോടാവ എന്നെ മാറോടണയ്ക്കും ചേരും ഞാനോടുവീലൻ പ്രിയൻ അരികൾ അരുമയോടാവ എന്നെ മാറോടണയ്ക്കും കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ജിജിയച്ചനെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു.
പ്രിയ ദൈവത്തിന്റെ അതിധന്യ തിരുനാമം മാറ്റപ്പെടുന്നവരാകട്ടെ.
ഹലോ ഹലോ അച്ഛൻ, ആ ഹലോ അച്ഛൻ, അച്ഛൻ്റെ കണക്ഷന് ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഒരു പാട്ട് പാടാമോ? ഞാൻ അച്ഛനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ആരെങ്കിലും പാടാമോ? ഹലോ, ആ മാമനച്ച, മാമനച്ഛൻ ലൈനിലുണ്ട്. അച്ഛാ, അച്ഛനൊന്ന് ഒരു പാട്ട് എന്നാലും ഒന്ന് പാടാം. അച്ഛാ, ഹലോ, അച്ഛാ മാമനച്ഛൻ കേൾക്കുന്നുണ്ടോ? അതിനകത്ത്
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടുമവനുടെ ചുവടുകളെ അനുഗമിച്ചിടുമവനുടെ ചുവടുകളെ ഇഹലോകമോ പരിഹീടൊരു ശാന്തിയതും ഇഹലോകമോ പരിഹീയൊരു സുഖവന്മാന ശാന്തിയതും എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നോ ആനന്ദമുണ്ടെനിക്ക് എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നോ ആനന്ദമുണ്ടെനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞു അനുഗമിച്ചിടുമവനുടെ ചുവടുകളെ അനുഗമിച്ചിടുമവനുടെ ചുവടുകളെ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമാടുത്ത സഹായകന്താ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമാടുത്ത സഹായകന്താ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞു അനുഗമിച്ചിടുമവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ മനോവേദന പലശോദന മമോ ജീവിത പാതയതിൽ മനോവേദന പലശോദന മമോ ജീവിത പാതയതിൽ മാറാതേരിടുമ്പോൾ ആത്മനാഥന മാറിൽ ചാരി ഞാനാശ്വസിക്കും മാറാതേരിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാനാശ്വസിക്കും ദൈവകൃപയിൽ ഞാനാശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞു അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ എന്റെ ആയുസിൻ ദിനമോക്കയും തന്റെ നാമമഹത്വത്തിനാൽ എന്റെ ആയുസിൻ ദിനമോക്കയും തന്റെ നാമമഹത്വത്തിനാൽ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുവാറിൽ മറഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമാധീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, എനിക്ക് ജിജി ശൗമലച്ചനെ കണക്ട് ചെയ്യുന്നതിൽ ഒരു പ്രയാസമുണ്ടായി. അച്ഛനെ ഇപ്പം കിട്ടുന്നില്ല, ലൈനിൽ മറ്റു വൈദികരൊന്നും തന്നെ ഇല്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്കൊന്ന് മാമനച്ചന് മ്യൂട്ടായിട്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രസംഗം ഒന്നും തയ്യാറാക്കിക്കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ ആഴ്ച വേദഭാഗം നമ്മൾ വായിച്ച ഭാഗത്ത് നിന്നുള്ള ചിന്തകൾ ദൈവം ഭാഗം സമർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ പള്ളിയിൽ പോയിട്ടുള്ളവരൊക്കെ ഓർത്തിട്ടുണ്ടാകും, നമ്മുടെ കർത്താവ് പത്രോസും തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദേവാലയം നികുതി പിരിക്കുന്ന ആളുകള് പത്രോസ്ലിഗയുടെ അടുക്കിലേക്ക് പോവുകയാണ്. ഒരു പത്രോസിനെ കഫർനഹൂമിൽ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ അടുത്തു ചെന്നു. അടുത്ത് ചെന്ന് പത്രോസിനോട് ചോദിക്കുകയാണ്, നിന്റെ ഗുരു ദേവാലയത്തിന്റെ നികുതി കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ പത്രോസ് ഉപ എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് പത്രോസ് തിരികെ ഈശ്വരാനിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ്ലിഗയുടെ അല്ലെങ്കിൽ ഉണ്ടായ സാഹചര്യം പത്രോസ്ലിഗ പറയുന്നതിന് മുമ്പ് ക്രിസ്തു പത്രോസിനോട് ഇങ്ങോട്ട് പറയുകയാണ്, ഭൂമിയിലെ രാജാക്കന്മാര് ചുങ്കം പിരിക്കുന്നത് മക്കളോടാണോ അന്യരോടാണോ? ഉടനെ പത്രോസ്ലിഗ പറയുന്നു, അന്യരോടാണ്. ഉടനെ കർത്താവ് മറുപടിയായിട്ട് പറയുന്നുണ്ട്, എന്നാൽ മക്കൾ ഒഴിവുള്ളവരല്ലോ, എങ്കിലും നാം അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ ചെന്ന് ചൂണ്ടിലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ് പിളർക്കുക, അതിന്റെ ഉള്ളില് ഒരു നാണയം തൊട്ട് കാണും, അതെടുത്തുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എവൻഗെലിയൻ ഭാഗമായിട്ട് വായിച്ചത്. വിശദമാക്കുന്ന സുവിശേഷത്തിലും അതുപോലെ തന്നെ പല സമാന്തര സുവിശേഷങ്ങളിലൊക്കെ ഈ സംഭവം നമുക്ക് കാണാം. ഒരുപക്ഷെ ഈ ഒരു ഭാഗം നമ്മുടെ പിതാക്കന്മാര് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു അതിശയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ കാണുക. നമ്മൾ നിരന്തരം എല്ലാ വിശുദ്ധ കുർബാനയിൽ ശ്ലീഹാ പെരുന്നാളിന്റെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗീതം ആരംഭിക്കുമ്പോൾ നമ്മളെപ്പോഴും പാടുന്ന ഒരു പാട്ടാണല്ലോ. മൂന്നാം മണി നമസ്കാരത്തില് ദൈവത്തെ പറ്റൊരു മാതാവാന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മള് ദൈവമാതാവിന്റെ കന്യാകാതത്തെ പറ്റി, പുത്ര അല്ലെങ്കിൽ കന്യക ഈശ്വരന്റെ പുത്ര ജനനത്തെ പറ്റിയൊക്കെ സംശയം ചോദിക്കുന്നവരോട് തിരിച്ച് പിതാക്കന്മാര് ചോദിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. കുഞ്ഞാടനെ വൃക്ഷം നൽകി, തീക്കൽ പാറജലം നൽകി, എസ്തിറ മത്സ്യവുമേകി. ഈ ഒരു അടയാളങ്ങൾ വെച്ചുകൊണ്ടാണ് കന്യകാ ജനനത്തെയൊക്കെ പിതാക്കന്മാര് വേദശാസ്ത്ര തലത്തിൽ അതിനെ ചിന്തിക്കുകയും ആദിക്കുകയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു പ്രസക്തമായ ഒരു ഭാഗമായിട്ടാണ് പിതാക്കന്മാര് ഈ മത്സ്യത്തിന്റെ അതരത്തിൽ ഒരു പക്ഷെ അതൊരിക്കലും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഒരിക്കലും നടക്കാത്ത കാര്യമാണല്ലോ ദൈവത്തിന് ദൈവം നടത്തേണ്ടത്. അതുകൊണ്ട് നടക്കാത്ത കാര്യങ്ങളാണ് ദൈവത്തിന്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നത് എന്നുള്ളൊരു ബോധ്യം ലോകത്തിന് നൽകാനായിട്ടാണ് ചിന്ത. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് കൂടുതൽ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് സംഗതി എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ പലപ്പോഴും നമുക്കറിയാം കർത്താവ് 12 സ്ത്രീകന്മാരെയും കൊണ്ട് എല്ലാ സ്ഥലത്തും പോയിട്ടുള്ളത്. ഒരുപക്ഷെ 3.5 വർഷക്കാലം ക്രിസ്തുവിനൊപ്പമുള്ള അവരുടെ യാത്ര അവർക്ക് നൽകുന്ന ഒരു സ്പിരിച്വൽ ട്രെയിനിങ് ആണ്. ക്രിസ്തു ലോകം വിട്ടു പോകുമ്പോഴും ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം ഉറപ്പിക്കത്തക്കവണ്ണം അവർക്ക് നല്ല അറിവും ആഴവും പരപ്പും ഒക്കെ നൽകുന്നത് കൊണ്ട് നടന്ന് അവരെ പരിശീലിപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം, ചില ഇടങ്ങളിൽ ഈ 12 സ്ത്രീകന്മാരെ കൊണ്ടുപോകുന്നില്ല. കർത്താവ് പത്രോസ് പൗലോസ് സോറി കർത്താവ് കൊണ്ടുവന്ന പത്രോസും യാക്കോബ് യോഹന്നാനും ഈ 3 പേരെ മാത്രമാണ് ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോകാറുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് ബാക്കി 2 പേരെ ബാക്കി എല്ലാവരും ഒഴിവാക്കി 9 പേരെ ഒഴിവാക്കി 3 പേരെ മാത്രം കൊണ്ടുപോകുന്നത്. കർത്താവ് ഒരു എന്താ പറയുന്നത് ഒരു ഫേവർസം കാണിക്കുന്നതാണോ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ പലരും അത് ചിന്തിച്ചിട്ടുണ്ടാവും. അതിനെപ്പറ്റി വ്യക്തമായ വ്യാഖ്യാനങ്ങളൊന്നും തന്നെ വേദപുസ്തകത്തിൽ ഒന്നും പറയപ്പെടുന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഞാൻ പറയുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ കർത്താവ് തന്റെ രഹസ്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടാൻ നിയോഗിതരായിട്ടുള്ള 3 ആളുകളായി പത്രോസ്ലിഹായും യാക്കോബ് യോഹന്നാനും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രോസ്ലിഹായുടെ ഒരു സ്വഭാവം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ വിശ്വാസം ഇല്ലാത്ത വിശ്വാസം കാണിക്കുകയും അബദ്ധങ്ങളിൽ ചെന്ന് കാണുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് പത്രോസ്ലിഹായുടെ. തീർച്ചയായിട്ടും പത്രോസ്ലിഹായ്ക്ക് കർത്താവിനോട് ഒരുപാട് സ്നേഹമുണ്ട്, യാതൊരു സംശയവും ഇല്ല. എല്ലാ സ്ലിഹന്മാരും സ്നേഹിക്കുന്ന പോലെ അതിനൊരു പടിയായിട്ട് അപ്പുറമായിട്ട് പത്രോസ്ലിഹായ്ക്ക് ക്രിസ്തുവിനോട് ഒരുപാട് സ്നേഹമുണ്ട്, അത് ക്രിസ്തുവിനും അറിയാം. പക്ഷേ ഈ സ്നേഹമുണ്ടെങ്കിലും ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പത്രോസ്ലിഹയ്ക്ക് ചില ബലഹീനതകളുണ്ട്. ചില പ്രയാസങ്ങൾക്ക് വരുമ്പോഴൊക്കെ പത്രോസ്ലിഹ ചില എടുത്തുചാട്ടം കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള രഹസ്യങ്ങളിലൊക്കെ അല്ലെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യങ്ങളിൽ പത്രോസിനെ കൊണ്ടുപോയ ഒരു കാര്യം അവരെ കൂടുതൽ ആത്മകാര്യങ്ങൾക്ക് ഒരു പരിശീലനം നൽകാനായിരിക്കും. കാരണം പരിശീലനം കൂടുതൽ വേണ്ട ആൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ, അല്ല നമ്മൾ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് കൂടുതൽ പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നത്, അല്ലാത്തവർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ഇല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാം ഒരു കാരണം. ഇതിന് യാക്കോബിനെ യോഹന്നാനെയും കൊണ്ടുപോകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം അവർ ചാർച്ചക്കാരായിട്ടാണ് പറയുന്നത്, കർത്താവിന്റെ ചാർച്ചക്കാരാണ് അല്ലെങ്കിൽ ബന്ധുക്കളാണ് യാക്കോബ് യോഹന്നാനും. ഈ ബന്ധുക്കളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും വിശ്വസിക്കാത്തൊരു കൂട്ടങ്ങളെ ബന്ധുക്കൾ. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ അറിയാത്ത ആളുകൾക്ക് നമ്മളെ പെട്ടെന്ന് അംഗീകരിച്ചിരിക്കും. പക്ഷെ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളാണ് നമുക്ക് ഏറ്റവും അടുത്ത ആളുകൾ. അപ്പൊ അവരെ ഒന്ന് മയപ്പെടുത്തി അവരെ ഒന്ന് ആ ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ക്രിസ്തുവിന്റെ ഒരു അതോ ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ടായിരുന്നിരിക്കാം. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു ഉദാഹരണ ഒരു സ്വന്തം ആലോചന എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും തന്നെ കാണുന്നില്ല. എന്തു തന്നെയാണെങ്കിലും അങ്ങനെ ഒരു പരിശീലനം പത്രോസ്ലിഹായ്ക്ക് നൽകുന്നതായിട്ട് നമുക്ക് ഒരുപക്ഷെ വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ വേദഭാഗം മനസ്സിലാക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഇവിടെ പഠിക്കാൻ ഒരുപാട് ചെറിയ ഒരു ഭാഗമാണെങ്കിലും ഇവിടെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് തന്റെ ദേവാലയത്തോടുള്ള ആഴമായ ബന്ധത്തെയാണ് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുക. ഈ പത്രോസ്ലിഹായ് വിളിച്ച് ഈ ജെറുസലേം ദേവാലയത്തിന്റെ ചുമതലക്കാർ, ഒരുപക്ഷെ നമ്മുടെ പള്ളിയിൽ നമുക്കറിയാം നമ്മളൊക്കെ പള്ളിയിൽ മെമ്പർഷിപ്പ് ഉള്ള അംഗങ്ങളാണ്. നമ്മൾ കൃത്യമായ രീതിയിൽ മെമ്പർഷിപ്പ് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇടവകയിൽ ചുമതലപ്പെട്ട ചുമതലക്കാർ ട്രസ്റ്റിയോ അല്ലെങ്കിൽ സെക്രട്ടറിയോ കമ്മിറ്റിക്കാരെ പ്രതിനിധീകരിച്ച് നമ്മളെ വിളിക്കും, ഒന്ന് ഓർമ്മപ്പെടുത്തും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ അവകാശത്തോടെ നമ്മളോടത് ചോദിക്കണമെങ്കിൽ നമ്മൾ ആ ഇടവകയിലെ മെമ്പർ ആയിരിക്കുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമുക്ക് ആഴമായിട്ടുള്ളൊരു ബന്ധമുണ്ടാകണം പ്രസ്ഥാനമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചോദിക്കത്തുള്ളൂ, അല്ലാത്തവരോട് ചോദിക്കുകയില്ല. ഇവിടെ പത്രോസ്ലീഹായിട്ട് ചോദിക്കുന്നുമില്ല. ഒരുപക്ഷെ പത്രോസ്ലീഹായിട്ട് ചോദിക്കാത്തത് പത്രോസ്ലീഹായ്ക്ക് അത്ര തന്നെ ബന്ധം ഒരുപക്ഷെ ആ ഒരു സാഹചര്യമായിട്ട് കാണാത്തത് കൊണ്ടാണ്. എന്നാൽ കർത്താവ് ചുങ്കം കൊടുക്കണം എന്ന് ഈ ജെറുസലേം ദേവാലയത്തിലെ ആളുകൾ ആവശ്യപ്പെടുമ്പോൾ, അല്ലെ അതിന്റെ ചുമതലക്കാർ ആവശ്യപ്പെടുമ്പോൾ, അതിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒരു സത്യം ക്രിസ്തുവിന്റെ ദേവാലയമായിട്ടുള്ള ആഴമായ ബന്ധമാണ് എന്ന് പറഞ്ഞാൽ, നിരന്തരം ദേവാലയത്തിൽ പോവുകയും ദേവാലയ അന്തരീക്ഷം ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ക്രിസ്തുവിനോട് അവർ തീർച്ചയായിട്ടും ഈ പണം ചെയ്യും. അല്ലെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരിക്കലും ദേവാലയത്തിൽ പോകാത്ത ഒരാളാണെങ്കിൽ ക്രിസ്തുവിനോട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഒരു ചിന്തയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അപ്പൊ ഇതിന് ഞാൻ മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, ഈ ദേവാലയം കാര്യം കർത്താവ് ദൈവമാണെങ്കിൽ തന്നെയും കർത്താവിന്റെ ദേവാലയത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവമായിട്ട് പോലും ക്രിസ്തു ദേവാലയവുമായി ബന്ധപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നിരന്തരം ദേവാലയത്തിൽ പോവുകയും കർത്താവിനവിടെ പോയി ഒരുപക്ഷെ അവിടെ അർപ്പിക്കുന്ന ആരാധനകളൊക്കെ ദൈവത്തിന്റെ നാമത്തിലാണെങ്കിലും അത് ക്രിസ്തുവിന് ലഭിക്കുന്ന ആരാധനകളാണ്. എന്നിട്ട് ക്രിസ്തു അവിടെ പോവുകയും പിതാവാം ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ദേവാലയവും ദേവാലയത്തിലെ ആരാധനയുടെ പ്രസക്തി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ഒരു ആശയത്തിൽ കൂടി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ, ദൈവം പള്ളിയിലേ ഉള്ളോ. നമുക്കറിയാമല്ലോ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ എന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും അവിടെ ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കും. ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഒരിടമാണ്. ഒരുപക്ഷെ നമ്മൾ പോകുന്നിടത്തെല്ലാം ദൈവം ഉണ്ടെന്നുള്ളൊരു സത്യമാണ്, സംശയമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യം ദൈവം ഉണ്ട്, അല്ലെങ്കിൽ എവിടെ പോയാലും ഉണ്ട്. പക്ഷെ ആരാധന അർപ്പിക്കുന്ന ദൈവത്തിന്റെ ദൈവ തേജസ് വെളിപ്പെടുന്ന സ്ഥലമാണ് ആരാധനാലയം എന്ന് പറയുന്നത്. വിശ്വാസികൾ ഒരുമിച്ച് കൂടി രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ വിശ്വാസികൾ ഒരുമിച്ച് കൂടി വിശുദ്ധിയോടെ ക്രമീകരിച്ചിരിക്കുന്ന ഇടമാ. അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വസിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പലർക്കും ഇങ്ങനൊരു ബോധ്യമില്ല. ഇങ്ങനൊരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഒരു എല്ലാ മുടക്കാൻ പറ്റും, സ്കൂള് മുടക്കത്തില്ല, ജോലി മുടക്കത്തില്ല, പിന്നെ ജീവിതത്തിൽ മുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആരാധന മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതിന് പോകാമല്ലോ എന്നുള്ള ചിന്തയിൽ. നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കാനായിട്ട് പാടില്ല. കാരണം ദൈവ തേജസ് ഇറങ്ങി വരുന്ന സ്ഥലമാണ് ദൈവാരാധന, അല്ലെങ്കിൽ ആരാധനാലയം എന്ന് പറയുന്നത്. ആ ദൈവ തേജസ് ഇറങ്ങി വരുന്നിടത്ത് നമ്മൾ നിരന്തരം പോയി ആരാധിക്കുമ്പോൾ ആ തേജസിന്റെ പ്രകാശകിരണങ്ങൾ നാം അറിയാതെ തന്നെ നമ്മളിലേക്ക് വ്യാപരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. പട്ടക്കാരൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ പട്ടക്കാരൻ അർപ്പിക്കുന്ന ബലിയുടെ പങ്കാളികളാണ് താഴെ നിന്ന് പാടുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത്. ഒരുമിച്ചാണ് ആരാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ക്രിസ്തു തീർച്ചയായിട്ടും നിരന്തരം ദേവാലയത്തിൽ പോവുകയും ദേവാലയന്തരീക്ഷത്തിന്റെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമതൊരു കാര്യം ഇവിടെ ചിന്തിക്കാനുള്ളത്, തീർച്ചയായിട്ടും ഈ ദേവാലയം ക്രിസ്തുവിനോട് അവർ പണം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണെങ്കിൽ ക്രിസ്തു ഒരിക്കലും അതിന് പ്രാധാന്യം കൊടുക്കുകയല്ല, അത് നിരാകരിച്ചു പോവുകയുള്ളൂ. പക്ഷെ ദേവാലയത്തിൽ പണം കൊടുക്കുന്ന പ്രാധാന്യം ക്രിസ്തു തന്നെ അത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പക്ഷെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴും പത്രോസ്ലീഹായ്ക്ക് വേറെ തിരിച്ചറിവ് നൽകുന്നുണ്ട്. ആ തിരിച്ചറിവാണ് പത്രോസ്ലീഹായുടെ കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ, ഭൂമിയിലെ രാജാക്കന്മാരെ ചുങ്കവും കരവും പിടിക്കുന്ന ആരാണ്? അന്യ മക്കളോട് അന്യരോടോ? ഉടനെ പത്രോസ് അന്യരോട് എന്ന് പറയുന്നു. കർത്താവ് പറയുന്ന മക്കൾ ഒഴിവുള്ളവരല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാല് ദേവാലയത്തിൽ പണം കൊടുക്കണ്ട എന്നുള്ളതല്ല, ക്രിസ്തുവിന് പക്ഷേ ദേവാലയത്തിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹി ഈസ് ദ ഓണർ ഓഫ് ദ ടെമ്പിൾ. ക്രിസ്തു തന്നെ ആ ദേവാലയത്തിന്റെ അധികാരിയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പിതാവാം ദൈവത്തിന്റെ ആലയത്തെ പറ്റിയുള്ള ക്രിസ്തുവിന്റെ ഒരു വൈകാരിക അറ്റാച്ച്മെന്റ് അവിടെ പറയുന്നത്, മക്കൾ ഒഴിവുള്ളവരല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അവകാശം എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ പണം കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. അപ്പൊ ക്രിസ്തു അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം ജെറുസലേം ദേവാലയം പണികഴിപ്പിച്ചത് ദൈവമൊന്നുമല്ല, അവന്നുണ്ടായിരുന്ന പിതാക്കന്മാരൊക്കെ തന്നെയാണ്. പക്ഷെ അവര് പണി കഴിപ്പിച്ച ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന ദൈവത്തിന്റെ ഭവനമായിട്ട് മാറ്റപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ ഭവനമായിട്ട് മാറ്റപ്പെടുന്ന ആ ദേവാലയത്തിൽ ദേവാലയത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ വൈകാരിക അറ്റാച്ച്മെന്റ് തീഷ്ണതയാണ് ആ പുത്രത്വത്തിന്റെ അവകാശത്തെ പറ്റി ക്രിസ്തുവോട് വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഒരേപോലെ ഭൗതികമായിട്ടും അതേപോലെ ആത്മീകമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം ഈ ദേവാലയമായിട്ട് ക്രിസ്തുവിനുണ്ട്. ഇതെന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു ബന്ധമാ ദേവാലയമായിട്ട് വേണ്ടിയത്. ഒരേ സമയം വൈകാരികമായിട്ടും എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടും അതേ സമയത്തും ഭൗതികമായിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ സമർപ്പിക്കുന്ന ചില സമർപ്പണങ്ങൾ, ഇത് രണ്ടും നമ്മളിലും അതേപോലെ സമന്വയിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ള വലിയ ഒരു ആശയമാണ് ഇവിടെ നമ്മളെ ക്രിസ്തു നമ്മളെ പറയാതെ നമ്മളെ പറയിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്രോസ്ലിഖായെ പഠിപ്പിക്കാനൂടെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ പത്രോസ്ലിഖായെ കൃത്യമായിട്ട് ഇത് നമുക്കിത് അവിചാരിതമായിട്ടൊരു സംഭവമായിട്ട് തോന്നിയാലും ക്രിസ്തു പത്രോസ്ലിഖായ്ക്കിൽ കൂടി ലോകത്തിന് നൽകുന്ന ഒരു വലിയ തിരിച്ചറിവാണെന്നത്. അത് ആദ്യം പഠിപ്പിക്കുന്നത് പത്രോസ്ലിഖയാണ്. ഒരുപക്ഷെ പത്രോസ്ലിഖ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രിസ്തുവിനൊപ്പം നടക്കുമെങ്കിലും പത്രോസ്ലിഖ ഒരുപക്ഷെ ദേവാലയത്തിൽ സമർപ്പിച്ചിട്ടുള്ള സത്യമാണ്. അത് സമർപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണല്ലോ കർത്താവ് കൃത്യമായിട്ട് പറയുന്നത് നീ എടുത്തുകൊണ്ട് പോയി നിനക്ക് വേണ്ടിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത്. പത്രോസ്ലിഖ കൊടുത്തിട്ടില്ല, കൊടുത്തെങ്കിൽ പിന്നെ കർത്താവ് അത് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ടി കൊടുക്കാനേ പറയത്തുള്ളൂ. പക്ഷെ അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് പത്രോസ്ലിഖ കൃത്യമായിട്ട് ക്രിസ്തു കൃത്യമായിട്ട് പത്രോസ്ലിഖയെ പ്രബോധിപ്പിക്കുന്നുണ്ട്. എങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നത് നിന്റെ പ്രയത്നങ്ങളിൽ നിന്ന് നീ ദൈവത്തിന് സമർപ്പിക്കണം. ആ പ്രയത്നമാണ് പറഞ്ഞത്. ഒരുപക്ഷെ കല്ലപ്പമാക്കാൻ കഴിയുന്ന ദൈവത്തിന് ഒരുപക്ഷെ അവിടെ ഇരിക്കുന്ന താഴെ കിടക്കുന്ന രണ്ട് കൊച്ചു കല്ലുകൾ എടുത്ത് പണമാക്കി പത്രോസ്ലിഖയ്ക്ക് കൊടുക്കാമായിരുന്നു. ഏത് അത്ഭുതവും കാണിക്കാൻ കഴിയുന്ന ക്രിസ്തുവിന് ഒരു കല്ല് പണമാക്കാനാണോ പാണ്? പക്ഷെ കർത്താവ് അത് ചെയ്യുന്നില്ല. ആ ചുമതല പത്രോസ്ലിഖ ഏൽപ്പിക്കുക. അത് പത്രോസ്ലിഖയ്ക്ക് നൽകുന്ന ഒരു ബോധ്യമാണ്. നീ ചൂണ്ടയേറ്റ് കടലിൽ ചെന്ന് മീൻ പിടിക്കണം. ആ മീൻ പിടിക്കുമ്പോൾ നിന്റെ ചൂട്ടയിൽ മീൻ മത്സ്യം കൊരുക്കുന്നത് ഞാനാണ്. ആ മത്സ്യത്തിന്റെ വാ പിളർക്കുമ്പോൾ അവിടെ നാണയം ഇട്ട് നിരുന്നതും ഞാനാണ്. പക്ഷെ ആ മത്സ്യം പിടിക്കുക എന്നുള്ളത് യുവർ റെസ്പോൺസിബിലിറ്റി, നിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിന്റെ പ്രയത്നങ്ങളിൽ നിന്ന് വേണം ദൈവത്തിന് സമർപ്പിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ചിന്തയുടെ. എന്തിനാ അത് പറയുന്നത്? ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഓ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി അത് എനിക്ക് അനുഭവിക്കാനുള്ളത് എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്. ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് മാത്രം അനുഭവിക്കാനാണെന്ന്. അത് ഒരു വലിയ സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തയാണ്. കാരണം എനിക്ക് അധ്വാനിക്കാനുള്ള ബുദ്ധി തന്നതും എനിക്ക് അധ്വാനിക്കാനുള്ള വഴികൾ തുറന്നു തന്നതും ഞാൻ അധ്വാനിക്കുമ്പോൾ അധ്വാനത്തിന്റെ പ്രതിഫലമായി എനിക്ക് ലഭ്യമാകുന്ന നാണയത്തൊട്ടുകൾ ഇതെല്ലാം ദൈവം എനിക്ക് ഒരുക്കി വരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം കരുതി വെച്ചിരിക്കുന്ന നന്മകളാണ്. ഒരുപക്ഷെ ഞാൻ ഒരു മന്ദബുദ്ധിയായിട്ട് ഈ ലോകത്തിൽ ജനിക്കാമായിരുന്നു, ഞാൻ ഹാൻഡിക്യാപ്പ് അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജനിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോയാലും അവിടെ ഒന്നും ഒരു ശുഭം വരാതിരിക്കാമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നമ്മളൊക്കെ അർഹിക്കുന്നതിനപ്പുറം ദൈവികമായ നന്മകൾ നമുക്ക് തന്നതിന്റെ പിന്നിൽ ദൈവം ഒരിക്കൽ നന്മകളാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ എപ്പോഴും ഭരിക്കേണ്ടതാണ്. ആ ഒരു ബോധ്യം പത്രോസ്ലിഖയ്ക്ക് നൽകുക കർത്താവ്. ആ പത്രോസ്ലിഖയ്ക്ക് ഈ ബാധ്യം നൽകുമ്പോൾ അത് നമ്മളിലേക്ക് ആ തിരിച്ചറിവ് എത്തിച്ചേരേണ്ടതാണ്. പത്രോസ്ലിഖ കർത്താവിന് നിയോഗപ്രകാരം മത്സ്യത്തിന്റെ വാ വിളർക്കുന്നു. വാ വിളർക്കുമ്പോൾ നാണയത്തൊട്ടുകൾ ലഭിക്കുന്നു. ആ നാണയത്തൊട്ടിൽ നിന്ന് കർത്താവ് പറയുകയാണ്, എന്താ പറഞ്ഞത്? ഇത് നീ എടുത്തോണ്ട് പോയി എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക. ആർക്കൊക്കെ കൊടുക്കാനാ പറഞ്ഞത്? എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. ഇവിടെ പത്രോസ്ലിഖയ്ക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാകുന്നില്ല. കാരണം പത്രോസ്ലിഖ ചൂണ്ട ഇട്ടപ്പോ തന്നെ മീനെ കിട്ടി, മീനിന്റെ അകത്ത് മത്സ്യവുമുണ്ട്. ഇതെല്ലാം ദൈവം പത്രോസ്ലിഖയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. പത്രോസ്ലിഖ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക നന്മകളാണ്. ആ മത്സ്യം എന്ന് പറയുന്നത് പത്രോസ്ലിഖയ്ക്കുള്ളതാണ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് പൂർണ്ണമായ നന്മകള് സമൃദ്ധിയായിട്ട് നൽകിയിട്ടാണ് അതിന്റെ ഒരു പെർസെന്റേജ് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് പറയുന്നത്. ഞാനൊരിക്കല് പണ്ട് കണ്ണൂരിൽ ഇരിക്കുന്ന ഒരു അവസരത്തിൽ, ഞാൻ പഴയ പള്ളിയിൽ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട സ്ഥലമാണ്, ഒരു പ്രാർത്ഥനായോഗത്തില് ഞാനിങ്ങനൊരു ഈ ദശാംശം കൊടുക്കുന്നതിനെ പറ്റി ഞാനിങ്ങനെ ഒരു പ്രസംഗം നടത്തി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനും ദശാംശമൊക്കെ കൊടുക്കുന്ന ആളാണ്, ചെറിയ പണമേ ഉള്ളെങ്കിലും അത് ദശാംശമായിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനും ചെയ്യും. ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ കുറച്ചൊക്കെ വീഴ്ച വരുത്തിയിട്ടും കഴിവൊന്നും വീഴ്ച വരാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ചെറിയ പ്രസംഗം നടത്തി. ഒരു കൊച്ചു പെൺകുട്ടിയല്ല ഒരു 10, 22, 23 ആ ഒരു ഏജ് ഉള്ള ഒരു പെൺകുട്ടി, അത് എന്റെ ഇടവകലെ മെമ്പറാണ്, അവൾ കേട്ടോണ്ടിരിക്കുക. അപ്പൊ എല്ലാം കഴിഞ്ഞ് അവൾക്കൊരു പുതിയ ജോലി ഒക്കെ കിട്ടി, ഒരു ചെറിയ ജോലിയാ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്, നമ്മുടെ ആളുകൾക്ക് അങ്ങനെയുള്ളൊരു ബോധ്യമില്ല, പല ആളുകളും ദശാംശം മാറ്റിവെക്കത്തൊന്നുമില്ല, ഞാനത് കൃത്യമായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. ഞാൻ ദശാംശം എന്ന് പറയുന്നത് ദൈവത്തിനുള്ളതാണ്, ദൈവത്തിനുള്ളത് മാത്രമല്ല ഈ ദശാംശം ദൈവത്തിന്റെയാ, പിന്നെ ദൈവത്തെ എനിക്കുള്ളതുകൂടെ ഞാൻ മാറ്റിവെക്കും. എന്ന് പറഞ്ഞാൽ ദശാംശം ദൈവത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ കൊടുക്കേണ്ടതുകൂടെ മാറ്റിവെക്കുന്ന ഒരു ശീലം എനിക്കുള്ളത്. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഞാൻ കാറ്റുപോയി വരുവണ് പോലായി. കാരണം ഞാൻ ഒരു ദശാംശം പിന്നെ കൊടുക്കുന്ന വലിയ സംഭവമായിട്ട് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, ഞാൻ ദശാംശവും കൊടുക്കും, പിന്നെ എന്റെ അവകാശം കൂടെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ഒത്തിരി പേരെ കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ട്. ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായി പോയി നമ്മൾ. ഒരുപക്ഷെ ഈ ഒരു ചിന്ത ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഈ പണം എന്തിനാ ദേവാലയത്തിന് പണം? സത്യത്തിൽ ഇന്ന് ദേവാലയത്തിന് പണം കൊടുക്കുമ്പോൾ ദേവാലയം അത് വിനിയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. എങ്ങനെ എന്തിനാണ് ദേവാലയത്തിന് പണം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ദൈവത്തിനാണ് പണം സമർപ്പിക്കുന്നത്? ദൈവത്തിന് പണം സമർപ്പിക്കേണ്ട ആവശ്യകത എന്ന് പറയുന്നത് നാം അർപ്പിക്കുന്ന ദേവാലയത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകളും നേർച്ചകളും അത് അനേക പാവങ്ങളുടെ കണ്ണീരൊപ്പാനും അനേകരുടെ പട്ടിണി മാറ്റാൻ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. അല്ല നമ്മൾ കുറെ കെട്ടിടവും പണിഞ്ഞ് ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ടാക്കി സ്കൂളും ആശുപത്രിയും ഔദാര്യമായിട്ട് ചെയ്താൽ നല്ലതാണ്. പക്ഷെ പണത്തിന് വേണ്ടി ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ എത്രമാത്രം ദൈവികത. ഞാൻ നമ്മുടെ ഉദ്ദേശിച്ചത് ഇന്ന് ഇന്ന് ക്രൈസ്തവ സഭകളെ ബാധിച്ചിരിക്കുന്ന വലിയൊരു ഒരു പ്രശ്നമാണ്. വിഷൻ ഇല്ലാത്ത മിഷൻ ഇന്ന് സഭയുടെ ഏറ്റവും വലിയ ശാപമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് കത്തോലിക്ക സഭയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് നമ്മുടെയൊക്കെ സഭകളിലൊക്കെ ഇന്ന് നിരന്തരം പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതെന്നറിയാമോ? കുറെയൊക്കെ ആളുകൾ ഈ സഭയെ ഒരു സുവിശേഷീകരണം എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഒരു കച്ചവട മാർഗമായിട്ട്, അത് സഭാതനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു പള്ളികളിൽ പോലും അങ്ങനെ ഒരു ദൈവിക ശുശ്രൂഷയെ കച്ചവടമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഞാൻ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയത്തില്ല. ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കുമ്പോ പോലും പള്ളികള് അമിതമായ പണം വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഞാൻ പലപ്പോഴും ചില പള്ളികളിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പം ചിലർക്കൊക്കെ ദേഷ്യം ഒക്കെ വരുമായിരിക്കും, എനിക്കറിയാല. കാരണം മാമോദീസ മുക്കി ഒരാളെ ക്രിസ്ത്യാനിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സഭയുടെ ചുമതല, ഇടവകയുടെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ റെസ്പോൺസിബിലിറ്റിയാണ് ഒരുവനെ ക്രിസ്ത്യാനിയാക്കുക എന്നുള്ളത്. അത് സൗജന്യമായി ചെയ്യുക എന്നുള്ളതിന് ഏറ്റവും സൗജന്യമായിട്ട് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. അതിന് പോലും പണം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മിഷനും വിഷനും ഒക്കെ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അത്രമാത്രം ഈ ഭൂമിയിലുള്ള സകല മക്കളെയും എന്റെ ശിഷ്യന്മാരാക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുമ്പോൾ അത് പണം വാങ്ങിക്കുന്ന ഒരു സംഭവമായിട്ടുള്ള അതിനെ കണക്കാക്കേണ്ടത്. എല്ലാവരെയും ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ് സഭ ഈ ഭൂമിയിൽ സാധ്യമാക്കേണ്ടത്. പക്ഷെ എന്തോ ഇന്ന് സഭയുടെ ഡയറക്ഷനൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. കച്ചവടമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സഭയുടെ കണ്ണുനീര് പൊഴിക്കുന്നവരുടെ കണ്ണീരൊപ്പാനും പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി മാറ്റാനും അത്തരം രീതിയിലുള്ള വലിയ ചുമതലയിലേക്കുള്ളൊരു വിളിയാണ്. അതിൽ കൂടി ക്രിസ്തു നാമം മഹത്വപ്പെടുത്തുക എന്നുള്ള വിളിയാണ് സഭകൾ എല്ലാ സഭകളുടെ എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ഓർത്തെഴുക്കേണ്ട വലിയൊരു സത്യമാണ്. പത്മശ്രീയ്ക്ക് നൽകുന്ന വലിയൊരു ബോധ്യമാണ് നീ ഇതുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ അത് ക്രിസ്തുവിന്റെ ദേവാലയത്തോടുള്ള, ഞാൻ രണ്ടു മൂന്നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദേവാലയത്തോടുള്ള ക്രിസ്തുവിന്റെ സമർപ്പണം. ഒരുപക്ഷെ ചുങ്കം പിരിക്കുന്നവര് ചുങ്കം പിരിക്കുന്നത് ദേവാലയത്തിന് വേണ്ടി ചുങ്കം പിരിക്കുന്നത് തെറ്റാണെങ്കിൽ ഒരിക്കലും ക്രിസ്തു അതിനെ അംഗീകരിക്കുകയില്ലായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചേനെ, പക്ഷെ അത് വേണം എന്നുള്ള ആവശ്യം തന്നെയാണ് ക്രിസ്തു കാണിക്കുക. അതുകൊണ്ടാണല്ലോ കർത്താവ് നമുക്കറിയാം മറ്റൊരു ഭാഗത്ത് ക്രിസ്തു അവിടെ നിന്നുകൊണ്ട് ഓരോ ആളുകളും വഴിപാടിടുന്നത് ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. പണക്കാരും പണമില്ലാത്തവരും എല്ലാം വഴിപാടിടുന്നു, വിധവയിട്ട ചില്ലിക്കാശും. അപ്പം ഈ പണമിടുന്നവരുടെ പണത്തിന്റെ സോഴ്സും അല്ലെങ്കിൽ പണത്തിന്റെ കൃത്യമായ കണക്കും ഈ വിധവയുടെ കൃത്യമായ കണക്കും കൃത്യമായിട്ടാണ് വിധവയുടെ കണക്ക് ക്രിസ്തു അവിടെ പ്രബോധിപ്പിക്കുന്നത്. അവളുടെ സമ്പാദ്യം മുഴുവൻ എന്നൊക്കെ പറയുമ്പോൾ അവളുടെ എല്ലാ വരവിനെ പറ്റിയുള്ള ബോധ്യം ക്രിസ്തുവിനുണ്ട്. അപ്പൊ കൃത്യമായിട്ട് കർത്താവ് അത് താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ താല്പര്യപ്പെടുമ്പോൾ ഇങ്ങനെ ലൗകികമായ കാര്യങ്ങൾ എന്തിനേക്കാൾ ഉപരിയായി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ദേവാലയത്തിൽ പണം സമർപ്പിക്കേണ്ട ആവശ്യങ്ങളെ പറ്റി ക്രിസ്തു പറയുന്നു. ദേവാലയത്തെ പറ്റിയുള്ള ക്രിസ്തുവിന്റെ വൈകാരികമായ ബന്ധം പത്രോസ്ലിഹായ ആ വൈകാരിക ബന്ധം പഠിപ്പിക്കുന്നു. അത് ലോകത്തിൽ ഒരു തിരിച്ചറിവായിട്ട് നൽകുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമുക്കും ദേവാലയവുമായിട്ട് ദേവാരാധനയുമായിട്ട് ഒരു വലിയ ഒരു വൈകാരിക ബന്ധം അനിവാര്യമാണ്. ആ ബന്ധമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ നിലനിർത്തുന്നത് എന്നുള്ള സത്യം നമ്മൾ മറന്നുപോകരുത്. എവിടെ ദൈവത്തോടുള്ള ബന്ധം നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നുവോ നമ്മുടെ ജീവിതം നശിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട് അല്ലേ. സ്വത്തിന് വേണ്ടി മകൾ അമ്മയെ വിഷം കൊടുത്തു കൊന്നു. ഈ അടുത്ത നാള് പത്രത്തിൽ വായിച്ചതാ. പിന്നെ പണം ചോദിച്ചിട്ട് കൊടുക്കാത്ത അമ്മയെ മകൻ അടിച്ചു കൊന്നു. ഈ അടുത്ത ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാ. എന്താണ് നമ്മുടെ തലമുറയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്നേഹശൂന്യതയാണ്. ഈ മനുഷ്യനിൽ ഈ സ്നേഹശൂന്യത ഉണ്ടാവുന്നത് ആരാധനയില്ലാത്തത് കൊണ്ടും ദൈവത്തോടുള്ള ബന്ധത്തിൽ. കാരണം ദൈവം സ്നേഹമാണ്, ദൈവം എപ്പോൾ നമ്മളിൽ മരിക്കുന്നു, നമ്മളിൽ ഒന്നാമത് നഷ്ടപ്പെടുന്നത് ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയുന്നത് ഒരു പരിശുദ്ധാത്മാവിന്റെ നൽവരവാണ്. ആ നൽവർ നഷ്ടപ്പെട്ടു പോയി, ആ സ്നേഹം എന്നുള്ള ഒരു വികാരം നമ്മളില്ലെങ്കിൽ നമ്മൾ മൃഗത്തെക്കാൾ കഷ്ടമാണ്. ഈ പണത്തേക്കാൾ എന്റെ അമ്മയാണ് എന്റെ സ്വത്തെന്ന്, അല്ലെങ്കിൽ എന്റെ 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 പങ്കാളിയാണ് എന്റെ ജീവിതത്തിന്റെ സ്വത്ത്, എന്റെ കുഞ്ഞുങ്ങളാണ് എന്റെ ജീവിതത്തിന്റെ ഏത് ഏറ്റവും വലിയ സ്വത്തെന്നുള്ള തിരിച്ചറിവ് എപ്പം നമുക്ക് വരുന്നുവോ അവിടെയാണ് നമ്മുടെ നമ്മളിൽ ദൈവീകത നിലനിൽക്കുന്നത്. അല്ലാതെ ഈ ബന്ധങ്ങളെക്കാൾ ഉപരിയായി പണത്തെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അപ്പം ആ ആ ദൈവ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുക, ആ സ്നേഹത്തിന്റെ ആ സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് നമ്മളിൽ യഥാർത്ഥ സമർപ്പണം ഉണ്ടാകുന്നത്. എല്ലാം പങ്കുവെക്കാനും നിക്ഷേപിക്കാനും അതിൽ കൂടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഓരോ ആളുകളും ദൈവത്തെ അറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളൊക്കെ ലഭിച്ചപ്പോൾ അവരാദ്യം ചെയ്തത് അവരുടെ വസ്തുവകകൾ അപ്പോസ്തലമാരുടെ കാഴ്ചക്കൽ വെച്ചുകൊണ്ട് സകലും പുതുവകയെ എണ്ണി ആർക്കും ഒരു മുട്ടുണ്ടായില്ല. ഇത് പറഞ്ഞ് ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് നാളെ എല്ലാം കൊണ്ട് പള്ളിയിൽ അച്ഛൻ്റെ പള്ളിയിൽ കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു നന്മയുടെ ഒരു ഒരല്പമെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്, ചെയ്യാത്തവരുമുണ്ട്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വളരണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ദൗർത്യം പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു ദൈവിക വെളിയിലേക്ക് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന ഒരു യഥാർത്ഥ സുവിശേഷകരായി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നമസ്കരിക്കുന്നു. ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ. വാസ്തവത്തിൽ നിന്ന് വളരെ അവിചാരിതമായിട്ടാണ് എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നത്, ജിജിയച്ചനെ ലഭ്യമാകാത്തത് കൊണ്ട്. എങ്കിലും ദൈവം തന്ന ഒരവസരമായിട്ട് ഇതിനെ കരുതുകയാണ്. ഇപ്പോഴത്തെ തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതാണ്, ഒരു ജിമ്മിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അന്ന് ഞാൻ നിങ്ങൾ ഓർക്കുന്നുള്ളതാണ് എന്റെ വിചാരം, ക്യാൻസർ ബാധിതരാണ്. ഇപ്പം ബോണിലേക്ക് അല്പം അതിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ വേദനയോടുകൂടി പോകുന്ന കുടുംബത്തിൽ ആശ്വാസം ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും സൗഖ്യം ആ പ്രിയപ്പെട്ട സഹോദരന് സൗഖ്യം കിട്ടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ സജിയെ സമർപ്പിക്കാം. സജിയും അല്പം ക്ഷീണാവസ്ഥയിലാണ്, ക്യാൻസർ രോഗം ബാധിച്ച്. സജിയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഹാൻ എന്ന് പറയുന്ന ഒരു മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷാനത്ത്, സോനു, സൂസി, ആലീസ് ജോസഫ്, സാധാരണ നമ്മൾ ഓർക്കാറുള്ള പേരുകളൊക്കെ നമുക്ക് നടക്കാം. ജോസ്, ലിസി എബ്രഹാം, തോമസ്, ശാന്തി, ജോയൽ, ജോയൽ മാത്യു, ടോബി, ഒരു മോളിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മോളിയുടെ ബ്രെയിനിൽ കൂടി ഇങ്ങനെ ഒരു ബ്ലഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോട്ടാകുന്നു, അങ്ങനെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. മോളി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ദൈവം മുമ്പാകെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ അങ്ങയുടെ സന്നിധിയിൽ അടുത്ത് വരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച കൃപയോ ഓർത്ത് സ്തുതിക്കുന്നു. എപ്പോഴും വളരെ അത്ഭുതകരമായി അവിടുന്ന് ഞങ്ങളെ കരുതുകയും താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഈ ലോകത്തിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും അവിടെ എങ്ങും വീണു പോകാതെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന അങ്ങയുടെ കരുണയോ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങ് നൽകുന്ന സൗഖ്യവും സുരക്ഷിതത്വവും ഈ ലോകത്തിലെ മറ്റെല്ലാത്തിനേക്കാളും അപ്രമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിട്ടുപിരിയാത്ത ദൈവബന്ധം കൊണ്ട് ഞങ്ങളെ അവിടെ നിറയ്ക്കണമേ. രോഗികളായി ഞങ്ങൾ പേരോർത്തവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, അവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, രോഗത്തെ പറ്റിയുള്ള ഭയാനകമായിട്ടുള്ള ചിന്തയും രോഗമൊരുക്കുന്ന വേദനകളും അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളും അതുപോലെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന നീറിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം എന്നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ. ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ദൈവസാന്നിധ്യ ബോധം തിരിച്ചറിയുവാൻ ദൈവം അവരെ ചേർത്ത് പിടിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, നീതിയുള്ള വലകയോടെ ഞാൻ നിന്നെ താങ്ങും എന്നുള്ള ഉറപ്പുള്ള സ്വരം ശ്രവിക്കാൻ നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കണമേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അപ്പൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണെന്നുള്ള അവരുടെ ചിന്ത അവരിൽ ഭരിക്കണമേ. ഉറ്റവരു വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. ദൈവം മദ്യപാനം മൂലം മയക്കുമരുന്ന് മൂലം ഒക്കെ തകർന്നു പോകുന്ന കുടുംബങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എത്രയോ കുഞ്ഞുങ്ങള് മദ്യപാന മയക്കുമരുന്നിൽ കൂടി വഴിതെറ്റി പോകുന്നു. ദൈവം ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വിവേകമുള്ളവരാക്കി തീർക്കണമേ. യുവാക്കന്മാർ യുവതികളെ ചെറുപ്പക്കാരെ ഒക്കെ ഓർക്കുന്നു. കുടുംബജീവൻ നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന ആളുകളെ ഓർക്കുന്നു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും പ്രത്യേകമായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഭദ്രാസനത്തെയും ഭദ്രാസനത്തിൽ നയിക്കുന്ന തിരുമേനിയും ഓർക്കുന്നു. പ്രത്യേകിച്ച് അടുത്ത നാളുകളായി ഇവിടെ നടക്കുന്ന പട്ടകട ശുശ്രൂഷകളെയൊക്കെ പ്രിയപ്പെട്ട ബിജോയി അച്ഛനെയും അതുപോലെ തന്നെ രൂപേനെയും റിനെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ മറ്റ് കുഞ്ഞുങ്ങളുടെയൊക്കെ പട്ടകട ശുശ്രൂഷ അനുഗ്രഹമാകുമെന്നൊക്കെ ഓണം അവിടുന്നിടയാക്കി തീർക്കണമേ. സഭയുടെ ലാത്വിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ അവരുടെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഇത് സംബന്ധിക്കുന്നവരെയും നേതൃത്വം നൽകുന്നവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കണമേ. അനേകർക്ക് ആശ്വാസവും ആശ്രയം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ഐക്യപ്പെടുവാനും ഐക്യമാർന്ന മനസ്സോടുകൂടി അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ യാചിക്കുന്ന യാതനകളൊക്കെ കേൾക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടാനും ഇടയാക്കി തീർക്കണമേ. സകല പരേതർക്കും സ്വർഗീയ പുരുഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാളും പുതിയ സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാൽ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ആവശ്യങ്ങളോടുകൂടിയും പരിശുദ്ധസഭയോടുകൂടിയും പരിശുദ്ധസഭയെ നയിക്കുന്ന എല്ലാ മേൽപ്പെട്ടകാരോടും ശുശ്രൂഷകരോടുകൂടി നാം പ്രത്യേകാൽ ഈ ഭദ്രാസനത്തിനോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ഉണ്ടായിരിക്കുമാറാകുന്നത് സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മാമനസ്സിനുള്ള സ്നേഹം അറിയിക്കുന്നു. വി സി വർഗീസന് ഇന്നൊരു അത്യാവശ്യം തിരക്കുണ്ടായതുകൊണ്ട് സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല. ഐസക്കച്ചൻ നാട്ടിലാണെന്നറിയാം. ബിജോയിച്ചിന് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൂരഞ്ചാരിയമാരെ സംബന്ധിച്ച് എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച കുഞ്ഞമാമ, അതുപോലെ തന്നെ ഇതിനപ്പിച്ചിട്ട മനോജ്, അല്പം അധികമായോ സഹായിക്കുക സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ആർക്കെങ്കിലും ഇതിന്റെ അകത്ത് സുവിശേഷ ഗീതങ്ങൾ ആലപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനറിയിക്കുകയാണെങ്കിൽ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ ആ പേര് ഞാൻ ആ സമയത്ത് വിളിക്കാം. നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ ചേർത്ത് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അൺമ്യൂട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുന്നുള്ള കാര്യം ഇതിലൂടെ ചേർന്ന് ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.